ദൈവത്തിന്റെ സ്തോത്രം.
അത് മാത്രവുമല്ല സോദോം ഗോമോറായുടെ ദഹനം,
അത് മാത്രമല്ല സോദോം ഗോമോറയുടെ ദഹനം.
ഇങ്ങനെ മനസ്സാക്ഷിയുഗത്തിൽ ചില പ്രധാന സംഭവങ്ങൾ,
ഇങ്ങനെ മനസ്സാക്ഷിയുഗത്തിൽ ചില പ്രധാന സംഭവങ്ങൾ.
മനസ്സാക്ഷിയുഗത്തിന്റെ അവസാനം സീനായ് മലയായി,
മനസ്സാക്ഷിയുഗത്തിന്റെ അവസാനം സീനായ് മലയായി.
യാക്കോബിന്റെ സന്തതി മിസ്രൈമിലേക്ക് അടിമകളായി പോകും,
യാക്കോബിന്റെ സന്തതി മിസ്രൈമിലേക്ക് അടിമകളായി പോകും.
430 സംവത്സരം മിസ്രൈമിൽ പാർത്തു,
അവർ 430 സംവത്സരം മിസ്രൈമിൽ പാർത്തു.
400 വർഷവും അടിമകളായി,
400 വർഷവും അടിമകളായിരുന്നു.
അടിമത്വം തികഞ്ഞപ്പോൾ മോശ മുഖാന്തരം അവരെ വിടുവിച്ചു കൊണ്ടുവരുന്നു,
അവരുടെ അടിമത്വം തികഞ്ഞപ്പോൾ മോശ മുഖാന്തരം അവരെ വിടുവിച്ചു കൊണ്ടുവരുന്നു.
അവർ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ചെങ്കടൽ കടന്ന് സീനായിൽ എത്തുന്നു,
അവർ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ചെങ്കടൽ കടന്ന് സീനായിൽ എത്തുന്നു.
യഹോവയായ ദൈവം മോശ മുഖാന്തരം ന്യായപ്രമാണവും കൽപ്പനകളും ജനത്തിന് കൊടുക്കുന്നു.
അവർക്ക്
മരണഹേതുവായി തീർന്നു, അവർക്ക് ജീവൻ ഉണ്ടാക്കിയില്ല.
ഈ പ്രമാണം അവർക്ക് മരണഹേതുവായി തീർന്നു, അവർ ജീവൻ ഉണ്ടാക്കിയില്ല.
ഈ പ്രമാണത്തെ മരണത്തിന്റെ പ്രമാണമെന്നും മരണ ശുശ്രൂഷ എന്നും പറയുന്നു.
അതുകൊണ്ടാണ് ഈ പ്രമാണത്തെ മരണത്തിന്റെ പ്രമാണമെന്നും മരണ ശുശ്രൂഷ എന്നും പറയുന്നത്.
സീനായ് മലയിൽ വെച്ച് പ്രമാണം കിട്ടി അന്ന് തൊട്ട് ചാകാൻ തുടങ്ങി.
സീനായ് മലയിൽ വെച്ച് പ്രമാണം കിട്ടി അന്ന് മുതൽ ചാകുവാൻ തുടങ്ങി.
പ്രമാണം വാങ്ങിക്കൊണ്ട് ഇറങ്ങി വന്നപ്പോൾ പ്രമാണത്തിൽ ഒന്നാമത് എഴുതിയിരിക്കുകയാണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്.
മോശ പ്രമാണവുമായി സീനായ് മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പ്രമാണത്തിൽ ഒന്നാമത് എഴുതിയിരിക്കുകയാണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ
ഉണ്ടാകരുത്,
ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്.
ഇറങ്ങി വന്ന മോശ കണ്ടത് ഒന്നാമത്തെ തന്നെ ഉടച്ചിരിക്കുക,
പ്രമാണമായിട്ട് ഇറങ്ങി വന്നതായ മോശ കണ്ടത് ഒന്നാമത്തെ തന്നെ ജനം ഉടച്ചിരിക്കുക.
കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിക്കും,
ഇസ്രായേൽ ജനം കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിക്കും.
മോശയ്ക്ക് കോപം സഹിക്കാതെ കൽപ്പലക പർവ്വതത്തിന്റെ അടിവാരത്തിൽ എറിഞ്ഞു ഉടച്ചു,
മോശയ്ക്ക് കോപം സഹിക്കുവാൻ കഴിയാതെ കൽപ്പലക പർവ്വതത്തിന്റെ അടിവാരത്തിൽ എറിഞ്ഞുടച്ചു.
ഇടിച്ചു പൊടിച്ച് വെള്ളത്തിൽ കലക്കി അവരെ കൊണ്ട് കുടിപ്പിച്ചു,
കാളക്കുട്ടിയെ ഇടിച്ച് പൊടിച്ച് വെള്ളത്തിൽ ഇട്ട് കലക്കി അവരെ കൊണ്ട് കുടിപ്പിച്ചു,
അവരെ കൊണ്ട് കുടിപ്പിച്ചു. അവരുണ്ടാക്കിയത് അവര് തന്നെ കുടിച്ചു,
അവരുണ്ടാക്കിയത് അവര് തന്നെ കുടിച്ചു.
ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണത്താൽ മരണം ഉണ്ടാവുകയാണ്,
ന്യായപ്രമാണത്താൽ മരണം ഉണ്ടാകുന്നു.
സീനായ് മലയിൽ നിന്ന് മരണം തുടങ്ങി, സീനായിൽ എത്തുവോളം മരണമായി.
സീനായ് മലയിൽ നിന്ന് മരണം ഉണ്ടായി, കനാനിൽ എത്തുവോളം
മരണത്തിൽ എണ്ണപ്പെട്ടവരിൽ രണ്ടു പേർക്ക് മാത്രമേ കനാനിൽ എത്താൻ കഴിഞ്ഞു.
സീനായിൽ വെച്ച് എണ്ണപ്പെട്ടവരിൽ രണ്ടു പേർക്ക് മാത്രമേ കനാനിൽ എത്തുവാൻ കഴിഞ്ഞു.
മുഴുവൻ മരുഭൂമിയിൽ പട്ടുപോവുകയാണ്,
ബാക്കി മുഴുവനും മരുഭൂമിയിൽ പട്ടുപോയി.
ഒരർത്ഥത്തിൽ അവരെ നശിപ്പിച്ചത് ആ പ്രമാണമാണ്,
ഒരർത്ഥത്തിൽ അവരെ നശിപ്പിച്ചത് ആ പ്രമാണമായി.
പ്രമാണത്തിന്റെ ബലഹീനത എന്ന് പറയുന്നതാണ്,
ന്യായപ്രമാണത്തിന്റെ ബലഹീനത അതാണ്.
ന്യായപ്രമാണം അപൂർണമായിരുന്നു, ബലഹീനമായിരുന്നു.
ന്യായപ്രമാണം അപൂർണമായിരുന്നു, ബലഹീനമായിരുന്നു.
ഉണ്ടായിരുന്നു, പക്ഷേ ആരാധിക്കുന്നവന്റെ മനസാക്ഷിക്ക് ഒരു ശുദ്ധിയും ഉണ്ടാകുന്നില്ല.
അന്ന് ആരാധന ഉണ്ടായിരുന്നു, ആരാധിക്കുന്നവന്റെ മനസാക്ഷിക്ക് ഒരു ശുദ്ധിയും ഉണ്ടായിരുന്നില്ല.
ദൈവത്തിന് സ്തോത്രം. ആലയം ഉണ്ടായിരുന്നു, മരം കൊണ്ടുണ്ടാക്കിയ ആലയമായിരുന്നു.
അന്ന് ഒരു ആലയം ഉണ്ടായിരുന്നു, മരം കൊണ്ടുണ്ടാക്കിയ ആലയം.
പൊന്നൊക്കെ അതിൽ പൊതിഞ്ഞു വെച്ചു എന്നുള്ളതോ,
പിന്നെ പൊന്നൊക്കെ അതിൽ പൊതിഞ്ഞു വെച്ചു എന്നുള്ളതോ.
ഈ ന്യായപ്രമാണത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല,
ഈ ന്യായപ്രമാണത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല.
പുറത്താക്കപ്പെട്ട മനുഷ്യനെ യുഗങ്ങളായി ദൈവം ഇടപെട്ട് രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ്.
ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതായ മനുഷ്യനെ യുഗങ്ങളായിട്ട് ദൈവം രക്ഷിച്ച് രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക,
ഇടപെട്ട് രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക. ന്യായപ്രമാണയുഗത്തിന്റെ അവസാനത്തെ കണ്ണിയാണ് യോഹന്നാൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവായേശുവും അത് തന്നെ പറയും, നാലാമത്തെ യുഗമായ ന്യായപ്രമാണയുഗം യോഹന്നാനോടുകൂടെ അവസാനിക്കും.
രണ്ടാമത്തെ
യുഗമാണ് സങ്കലന യുഗം.
അഞ്ചാമത്തെ യുഗമാണ് സങ്കലന യുഗം.
യോഹന്നാനും യേശുവും കൂടെ ചേർന്ന് പ്രവർത്തിച്ച കാലം.
കൃപയുടെ
പ്രമാണവും ന്യായപ്രമാണവും ഒരുമിച്ച് ഈ ഭൂമിയിലായിരുന്ന കാലം. സങ്കലന യുഗത്തിന്റെ അവസാനത്തിങ്കിൽ കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന് വേണ്ടി കാൽവരിയിൽ മരിക്കും.
കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി കാൽവരിയിൽ മരിക്കും.
അവൻ അടക്കം ചെയ്യപ്പെടുന്നു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുകയും
40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും.
സങ്കലന യുഗം അവസാനിക്കുന്ന പരിശുദ്ധാത്മ പകർച്ചയോടുകൂടെ.
സങ്കലന യുഗം അവസാനിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പകർച്ചയോടുകൂടെ.
വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്യപ്പെട്ട പുത്രൻ,
പിതാവിന്റെ വലഭാഗത്ത് ആരോഹണം ചെയ്യപ്പെട്ട പുത്രൻ,
പിതാവിനോട് ചോദിച്ചു വാങ്ങി പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഭൂമിയിലേക്ക് അയക്കുന്നു.
പിതാവിനോട് ചോദിച്ചു വാങ്ങി പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഭൂമിയിലേക്ക് അയക്കുന്നു. ആറാമത്തെ യുഗം.
ദൈവത്തിന് സ്തോത്രം.
അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു.
120 പേർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയാണ്.
120 പേർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു.
കൃപായുഗം ആരംഭിക്കുന്നു. ആറാമത്തെ യുഗം,
ആറാമത്തെ യുഗം ആരംഭിക്കുന്നു.
നാം ഇന്ന് ജീവിക്കുന്നത് കൃപായുഗത്തിലാണ്.
നാം ഇന്ന് ജീവിക്കുന്നത് കൃപായുഗത്തിലാണ്.
കൃപായുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ,
കൃപായുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ.
അടുത്തതാണ് വിഷയം, ഇനി എന്താണ് സംഭവിക്കാനുള്ളത്.
അടുത്തതാണ് വിഷയം, ഇനി എന്താണ് സംഭവിക്കാനുള്ളത്.
കൃപായുഗത്തിന്റെ അവസാനത്തിങ്കിൽ എന്ത് സംഭവിക്കും?
ഈ കൃപായുഗത്തിന്റെ അവസാനത്തിൽ എന്ത് സംഭവിക്കും?
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
വളരെ പ്രാധാന്യമർഹിക്കുന്ന ആഗോള വ്യാപകമായ ഒരു സംഭവം നടക്കാൻ പോവുകയാണ്.
വളരെ പ്രാധാന്യമർഹി അർഹിക്കുന്നതായ ആഗോള വ്യാപകമായ ഒരു സംഭവം നടക്കുവാൻ പോകും.
അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവാണ്.
അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും
വരവ്.
ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം.
യേശുവിന്റെ വീണ്ടും വരവ്,
യേശുവിന്റെ വീണ്ടും വരവ്.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
യേശുവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് പറയുമ്പോൾ ചിലരെ പരിഹസിക്കാറുണ്ട്.
യേശുവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് പറയുമ്പോൾ ചിലർ പരിഹസിക്കാറുണ്ട്.
ഇത് 2000 വർഷത്തോളമായി ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട്,
ഇത് 2000 വർഷത്തോളമായിട്ട് ഞങ്ങൾ കേൾക്കുവാൻ തുടങ്ങി.
ഇവരെയും വന്നില്ലല്ലോ, ഇനി എന്നാ വരാൻ പോകുന്നത്?
ഇതുവരെയും വന്നില്ലല്ലോ, ഇനി എന്നാണ് വരുന്നത്?
ദൈവമക്കളുടെ പോലും പ്രത്യാശ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ.
ദൈവമക്കളുടെ പോലും പ്രത്യാശ കുറഞ്ഞിരിക്കുന്ന ഒരു കാലമാണിത്.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
വരുന്നു 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 എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല, ഇനി എന്നാണോ വരാൻ പോകുന്നത്?
കർത്താവ് വരുന്നു വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ, ഇനി എന്നാണ് വരുന്നത്?
അതുകൊണ്ട് പല വണ്ടികളും ഇപ്പോൾ കണ്ടീഷൻ തെറ്റിക്കിടക്കുകയാണ്. പല വണ്ടികളും
അതുകൊണ്ട് ഇന്ന് പല വണ്ടികളും കണ്ടീഷൻ തെറ്റിക്കിടക്കുകയാണ്.
ഒരു ഫയർ എഞ്ചിൻ ഡ്രൈവറിന്റെ കഥ, ഒരു സംഭവം ഞാൻ ഓർത്തുപോകും.
ഒരു ഫയർ എഞ്ചിൻ ഡ്രൈവറുടെ സംഭവം ഞാൻ ഓർക്കുകയാണ്.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
താനൊരു ഫയർ എഞ്ചിൻ ഡ്രൈവർ ആയിരുന്നു. ഫയർ എഞ്ചിന്റെ ഡ്രൈവർ,
താനൊരു ഫയർ എഞ്ചിന്റെ ഡ്രൈവർ ആയിരുന്നു.
ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്,
ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന്.
തനിക്ക് ഡ്യൂട്ടി ഉണ്ട്, തനിക്ക് ചുമതലയുണ്ട്,
തനിക്ക് ചുമതലയുണ്ട്.
എല്ലാ ദിവസവും താന് വണ്ടിയുടെ അടുക്കൽ വരണം,
എല്ലാ ദിവസവും താൻ വണ്ടിയുടെ അടുക്കൽ വരണം.
എന്നിട്ട് വണ്ടിയുടെ കണ്ടീഷൻ നോക്കണം,
എന്നിട്ട് വണ്ടിയുടെ കണ്ടീഷൻ നോക്കും.
ഡീസൽ ഉണ്ടോ,
ഡീസൽ ഉണ്ടോ,
എഞ്ചിൻ ഓയിൽ ഉണ്ടോ,
എഞ്ചിൻ ഓയിൽ ഉണ്ടോ,
ബാറ്ററി കണ്ടീഷൻ ആണോ,
ബാറ്ററി കണ്ടീഷൻ,
സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ആണോ,
സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ആണോ,
എല്ലാം നോക്കി,
എല്ലാം നോക്കി
സ്റ്റാർട്ട് ചെയ്ത്,
സ്റ്റാർട്ട് ചെയ്ത്,
റേസ് ചെയ്ത്,
റേസ് ചെയ്ത്,
ഓഫ് ചെയ്തിരിക്കണം.
അങ്ങനെ ഓഫ് ചെയ്തിട്ട്
ദിവസവും കണ്ടീഷൻ ആയിരിക്കണം,
ദിവസവും കണ്ടീഷൻ ആയിരിക്കണം.
തീ കത്തിയോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല, വണ്ടി കണ്ടീഷൻ ആയിരിക്കണം.
തീ കത്തിയോ ഇല്ലയോ അത് വിഷയമല്ല, വണ്ടി കണ്ടീഷൻ ആയിരിക്കണം.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
ഒരു ഫയർ എഞ്ചിൻ ഡ്രൈവർ,
ഒരു ഫയർ എഞ്ചിൻ ഡ്രൈവർ,
പുള്ളിക്കാരൻ മാസങ്ങളായിട്ട് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. ദിവസവും ഒരു വണ്ടിയെ കയറും, സ്റ്റാർട്ട് ചെയ്യും, നോക്കും. പക്ഷേ ഒരു ഫോൺ കോളും വരുന്നില്ല, എങ്ങും തീ കത്തിയതായി.
പുള്ളിക്കാരൻ മാസങ്ങളായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഫോൺ കോളും വരുന്നില്ല.
ദിവസം ഇത് തന്നെ ചെയ്യുക, വണ്ടിയെ കയറുന്നു, റേഡിയേറ്റർ വെള്ളം ഒഴിക്കുന്നു, ഓയിൽ നോക്കുന്നു, ഡീസൽ ഒഴിക്കുന്നു, എല്ലാം
വണ്ടിയെ കയറി ഓയിൽ ഓയിൽ നോക്കുന്നു, റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
പയ്യന്ന് വരെ അവിടെ ഇരുന്നേച്ച് വീട്ടിൽ പോകും,
വൈകുന്നേരം വരെ അവിടെ അവിടെ ഇരുന്നിട്ട് വീട്ടിൽ പോകും.
മാസങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ട്,
മാസങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരുന്നു.
അദ്ദേഹത്തിന്റെ ഹൃദയത്തിലൊരു ചിന്തയുണ്ടായി,
അദ്ദേഹത്തിന്റെ ഹൃദയത്തിലൊരു ചിന്തയുണ്ടായി.
എന്റെ ഞാൻ ഈ വൃഥാ പ്രയത്നം, ഈ വെറുതെ ഉള്ള വേല എന്തിനാ ചെയ്യുന്നത്?
ഞാൻ ഈ വെറുതെ ഉള്ള വേല എന്തിനാണ് ചെയ്യുന്നത്?
എത്ര മാസങ്ങളായിട്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുക,
എത്ര മാസങ്ങളായിട്ട് ഇത് തുറന്നുകൊണ്ടിരിക്കുക.
ഒരിടത്തും തീ കത്തുന്നില്ല, എനിക്ക് പോകേണ്ട ആവശ്യവും വരുന്നത്.
ഒരിടത്തും തീ കത്തുന്നില്ല, എനിക്ക് പോകേണ്ടതായ ആവശ്യവുമില്ല.
ഒരു ദിവസം താൻ വിചാരിച്ച് ഇന്ന് എന്തായാലും വണ്ടി ഒന്നും നോക്കുന്നില്ല,
ഒരു ദിവസം താൻ ചിന്തിച്ച് ഇന്ന് വണ്ടി ഒന്നും നോക്കുന്നില്ല.
കുഴപ്പമൊന്നും കാണുകയല്ല, ശരിയായിരിക്കും,
കുഴപ്പമൊന്നും കാണുന്നില്ല, ശരിയായിരിക്കാം.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
അന്ന് താൻ വാഹനം ശ്രദ്ധിച്ചില്ല,
അന്ന് താൻ വാഹനം ശ്രദ്ധിച്ചില്ല.
ഡീസൽ ഉണ്ടോ നോക്കിയില്ല,
ഡീസൽ ഉണ്ടോ നോക്കിയില്ല,
ഓയിൽ ലെവൽ ശരിയാണോ നോക്കിയില്ല,
ഓയിൽ ലെവൽ ശരിയാണോ നോക്കിയില്ല,
സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ആണെന്ന് നോക്കിയില്ല,
സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ആണോ നോക്കിയില്ല.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
പുള്ളി വിചാരിച്ചു ശരിയായിരിക്കും, ശരിയായിരിക്കും,
പുള്ളി വിചാരിച്ചു ശരിയായിരിക്കാം.
ഇന്ന് നമ്മൾ പലരും പറയുന്നത് ശരിയായിരിക്കും, എല്ലാം ശരിയായിരിക്കും, കർത്താവ് വന്നാൽ മതി, ഞാൻ പോകാൻ റെഡിയാണ്.
ഇന്ന് പലരും പറയുന്നത് പോലെ എല്ലാം ശരിയാണ്, കർത്താവ് വന്നാൽ പോകാൻ ശരിയാണ്.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
ഒന്നാം ദിവസം വൈകുന്നത് വരെ അവിടെ ഇരുന്നു,
ഒന്നാം ദിവസം വൈകുന്നേരം വരെ ഇരുന്നു.
എങ്ങും തീ പിടിച്ചില്ല, ഫോണും വന്നേ.
എങ്ങും തീ പിടിച്ചില്ല, ഫോണും വന്നില്ല.
വളരെ ആശ്വാസം,
വളരെ ആശ്വാസം.
പിറ്റേ ദിവസവും വന്നു,
പിറ്റേ ദിവസം.
അപ്പോ ഇന്നലെ എങ്ങും തീപിടുത്തം ഉണ്ടായില്ലല്ലോ, ഇന്നും ഒന്നും ഉണ്ടാകാൻ പോകുന്നു.
ഇന്നലെ എങ്ങും തീപിടുത്തം ഉണ്ടായില്ലല്ലോ, ഇന്നും ഉണ്ടാകത്തില്ല.
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
അന്നും താൻ തന്റെ വാഹനത്തെ ശ്രദ്ധിച്ചില്ല,
അന്നും താൻ തന്റെ വാഹനത്തെ ശ്രദ്ധിച്ചില്ല.
രണ്ടാം ദിവസവും അങ്ങനെ തള്ളി,
രണ്ടാം ദിവസവും അങ്ങനെ തള്ളി,
മൂന്നാം ദിവസവും അങ്ങനെ തള്ളി,
മൂന്നാം ദിവസവും അങ്ങനെ.
ഒരാഴ്ച തള്ളി,
ഒരാഴ്ച തള്ളി,
രണ്ടാഴ്ചയായി,
രണ്ടാഴ്ചയായി,
മൂന്നാഴ്ചയായി,
മൂന്നാഴ്ചയായി,
ഒരു മാസമായി,
ഒരു മാസമായി.
ബാങ്കിൽ ഡീസൽ വറ്റി തുടങ്ങി,
ബാങ്കിൽ ഡീസൽ വറ്റി തുടങ്ങി,
എഞ്ചിനകത്ത് ഓയിൽ കുറഞ്ഞു തുടങ്ങി,
എഞ്ചിനകത്ത് ഓയിൽ,
ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞു തുടങ്ങി,
ബാറ്ററിയുടെ ചാർജ് തുടങ്ങി,
കുറഞ്ഞു തുടങ്ങി,
കുറഞ്ഞു തുടങ്ങി.
ഈ ഡ്രൈവർ ഉദാസീനമായി ഇങ്ങനെ നടന്ന് നീങ്ങി തുടങ്ങി,
ഈ ഡ്രൈവർ ഉദാസീനമായിട്ട് നടന്ന് നീങ്ങി.
ഒരു മാസമായി, രണ്ടു മാസമായി,
ഒരു മാസമായി, രണ്ടു മാസമായി.
വണ്ടി ദുരുമ്പിക്കാൻ തുടങ്ങി,
വണ്ടി ദുരുമ്പിക്കാൻ തുടങ്ങി.
അപ്രതീക്ഷിതമായ ഒരു ഫോൺ കോൾ ഇന്നടുത്ത് തീ പിടിച്ചിരിക്കുന്നു,
അപ്രതീക്ഷിതമായിട്ട് ഒരു ഫോൺ കോൾ ഇന്നടുത്ത് തീ പിടിച്ചിരിക്കുന്നു.
ഉടൻ വണ്ടിയുമായി പോയി
ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് വിളിച്ചു പറയുകയാണ് ഉടൻ വണ്ടിയുമായി പോവുക.
ഡ്രൈവർ ചാവിയുമായിട്ട് ഓടിക്കയറി വണ്ടിയിലോട്ട്,
വണ്ടിയിലേക്ക് ഡ്രൈവർ ചാവിയുമായിട്ട് ഓടിക്കയറി.
ആ ഡി അങ്ങോട്ടിട്ട് തിരിച്ചു,
ഡി അങ്ങോട്ടിട്ട് തിരിച്ചു.
ഇരിക്കുന്നതല്ലാതെ വണ്ടി സ്റ്റാർട്ട് ആകുന്നത്,
ഇങ്ങനെ മൂന്നതല്ലാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നില്ല.
ദൈവത്തിന് സ്തോത്രം. ഇന്ന് പല വിശ്വാസികളുടെയും കണ്ടീഷൻ ഇതാണ്.
ഇന്ന് പല വിശ്വാസികളുടെയും കണ്ടീഷൻ ഇതുപോലെയാണ്.
ഡീസൽ നോക്കിയിട്ട് നാളുകൾ പലത് കഴിഞ്ഞു, എഞ്ചിൻ കണ്ടീഷൻ നോക്കിയിട്ട് നാള് പലത് കഴിഞ്ഞു, ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞു വരുന്നു,
ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്.
മുമ്പായിരുന്നെങ്കിൽ കിക്ക് ചെയ്താൽ ഉടൻ സ്റ്റാർട്ട് ആകുമായിരുന്നു.
മുമ്പായിരുന്നെങ്കിൽ കിക്ക് ചെയ്താൽ ഉടൻ
സിസ്റ്റം തിരിച്ചാൽ മതി, ഉടൻ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു.
സിസ്റ്റം തിരിച്ചാൽ ഉടൻ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു.
ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഒമ്പത് പാട്ട് പാടിയിട്ട് ഒന്ന് അനങ്ങണമല്ലോ.
ഇന്ന് ഒമ്പത് പാട്ട് പാടിയിട്ട് അനങ്ങണമല്ലോ.
ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ബാറ്ററി കണ്ടീഷൻ ഡൗൺ ആയി എന്ന്,
എന്ന് പറഞ്ഞാൽ ബാറ്ററി കണ്ടീഷൻ ഡൗൺ ആയി എന്ന്.
ദൈവത്തിന് സ്തോത്രം. ഞാൻ എത്ര നാളുകൊണ്ട് കേൾക്കുന്നു കർത്താവ് വരുന്നു എന്ന്,
ഞാൻ എത്ര നാളുകൊണ്ട് കേൾക്കുന്നു കർത്താവ് വരുന്നു എന്ന്.
മുമ്പ് കണ്ടീഷൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു.
മുമ്പ് കണ്ടീഷൻ ഇങ്ങനായിരുന്നു.
ആരാധനയ്ക്ക് വരുമ്പോൾ കയറുമ്പോൾ തന്നെ ആത്മ നിറവിലായിരുന്നു, നിറവിൽ.
ആരാധനയ്ക്ക് വരുമ്പോൾ ഹോളിലേക്ക് കടക്കുമ്പോൾ തന്നെ ആത്മ നിറവിലായിരുന്നു.
അന്യഭാഷ
പറഞ്ഞുകൊണ്ടാണ് ഹോളിലേക്ക് കയറിയിരുന്നത്.
ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ ഒമ്പത് പാട്ട് പാടിയിട്ട് ചലനമില്ല.
ഇപ്പോൾ ഒൻപത് പാട്ട് പാടിയിട്ടും ചലനമില്ല.
റമ്മടിച്ച് തോര് പൊട്ടിയിട്ടും ചലനമില്ല.
റമ്മടിച്ച് തോര് പൊട്ടിയിട്ടും ചലനമില്ല.
ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും നിങ്ങൾ.
വണ്ടി കണ്ടീഷൻ ആക്കി കൊള്ളണം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു
പോകും.
കാവള ശബ്ദം മുടങ്ങാറായി, അവന്റെ കാവള ശബ്ദം മുടങ്ങാറായി.
അപ്രതീക്ഷിതമായി ഒരു നാളിൽ മുന്നറിയിപ്പുണ്ടാകും.
ദൈവത്തിന്റെ
ശബ്ദം,
കാവളത്തിന്റെ ശബ്ദം.
ദൈവത്തിന് വരാറായി. ദൈവമക്കളെ എല്ലാവരും ഉണരേണ്ടുന്ന കാലയളവാണ്.
ദൈവമക്കളെ ഉണരേണ്ട കാലയളവ്.
ദൈവത്തിന് അഭിഷേകത്തെ പുതുപ്പിക്കണം.
നിങ്ങളുടെ അഭിഷേകത്തെ
വെളിയെയും തിരഞ്ഞെടുപ്പിനെ ഉറപ്പാക്കണം.
വെളിയെയും തിരഞ്ഞെടുപ്പിനെ
പരിശുദ്ധപ്പെടുത്തിക്കൊള്ളാം.
ജീവിതത്തെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുകൊണ്ട് ഓട്ടം ഓടുകയും.
അനാവശ്യമായ ഭാരമൊന്നും ശരീരത്തിൽ ചുമറ്റാതെ, ചുമരിലേറ്റാതെ.
അനാവശ്യമായ ഭാരമൊന്നും ശരീരത്തിൽ ഏൽക്കാതെ,
ചുമരിലേൽക്കാതെ. ഇതെല്ലാം ചുമന്നുകൊണ്ട് മുകളിലോട്ട് പോകാൻ സാധ്യമല്ല.
ഇതെല്ലാം ചുമന്നുകൊണ്ട് മുകളിലേക്ക് പോകുവാൻ കഴിയുകയില്ല.
ദൈവത്തിന് സ്തോത്രം. ആവശ്യമില്ലാത്തതൊക്കെ പുറത്ത് കളയാം.
ആവശ്യമില്ലാത്തതൊക്കെയും പുറത്ത് കളയാം.
ഈ യാത്ര സുഗമമാകുവാൻ,
സാധാരണ
പറയാറുണ്ട്, ട്രെയിനിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്.
ഞാൻ സാധാരണ പറയാറുണ്ട്, ട്രെയിനിൽ ഇപ്രകാരം എഴുതി വെച്ച്,
ലെസ് ലഗേജ് മോർ കംഫർട്ട്. യാത്ര സുഖമാകണമെങ്കിൽ ചരക്കുകൾ അല്പം കുറയ്ക്കണം.
യാത്ര സുഖമാകണമെങ്കിൽ ചരക്ക് അല്പം കുറയ്ക്കണം.
ചരക്ക് കൂടുതലാണെങ്കിൽ യാത്ര അത്ര ദുർഘടമായിരിക്കും.
ചരക്ക് കൂടുതലാണെങ്കിൽ യാത്ര ദുർഘടമായിരിക്കും.
ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഒരു പാഠം പഠിക്കുവാനിടെ
ഞാനൊരിക്കൽ
മദ്രാസിലേക്ക് യാത്ര ചെയ്യുകയാണ്. തിരുവല്ല സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറാൻ ഞാൻ എയർ ബാഗും തോളിൽ തൂക്കിക്കൊണ്ട് സ്റ്റേഷനിൽ നിൽക്കുക.
തിരുവല്ല സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറുവാനായിട്ട് എയർ ബാഗും തൂക്കിയിട്ട് സ്റ്റേഷനിൽ നിൽക്കുകയാണ്.
എന്റെ
സമീപത്തെ ഒരു യവനക്കാരനായ
പുള്ളിയും മദ്രാസിന് പോകാൻ അവിടെ നിൽക്കുക.
പുള്ളിയും മദ്രാസിന് പോലും നിൽക്കുകയാണ്.
ഏഴെട്ട് പെട്ടിയും എല്ലാം ചുറ്റുപാടുകളും ഉണ്ട്.
ഏഴെട്ട് പെട്ടിയും ചുറ്റുപാടുകളൊക്കെ ഉണ്ട്.
ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ ട്രെയിൻ വന്നു. ഞാൻ എന്റെ എയർ ബാഗും തോളിൽ തൂക്കിയിട്ട്
ട്രെയിനിൽ കയറി.
പുള്ളി ഈ ട്രെയിനിന്റെ ശബ്ദം കേട്ടപ്പോഴേ രണ്ട് കയ്യിൽ തൂക്കി, രണ്ട് തോളയിലിട്ട്, രണ്ട് കക്ഷത്ത് വെച്ച് ഞാൻ നിൽക്കുക. പിന്നെ രണ്ട് ബാക്കി നടക്കുന്നു.
പ്രധാന ട്രെയിൻ വന്നപ്പോഴേക്കും രണ്ട് തോളയിലും രണ്ട് കക്ഷത്തിലൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുകയാണ്. പിന്നെയും രണ്ട് ബാക്കി
നിൽപ്പുണ്ട്.
ദൈവത്തിന് സ്തോത്രം.
ഇതെല്ലാം കൂടെ വലിച്ചുകൊണ്ട് ട്രെയിനകത്തേക്ക് കയറി. ഒരു വിധത്തിൽ
ഇതെല്ലാം വലിച്ചുകൊണ്ട് ഒരു വിധത്തിൽ ട്രെയിനകത്ത് കയറി.
അകത്ത് വെച്ചിട്ട് മറ്റേതെടുക്കാൻ വന്നപ്പോഴത്തേക്ക് വിസിൽ അടിച്ചു, ട്രെയിൻ മൂവ് ചെയ്ത് കഴിഞ്ഞു.
അകത്ത് വെച്ചിട്ട് മറ്റേതെടുക്കാൻ വന്നപ്പോഴേക്ക് ട്രെയിൻ മൂവ് ചെയ്ത്
കഴിഞ്ഞു.
ദൈവത്തിന് സ്തോത്രം.
പകുതി വെളിയിലും പകുതി അകത്തും. ഇതുപോലെ ആകാതിരിക്കണമെങ്കിൽ ചരക്കുകൾ അല്പം കുറയ്ക്കണം.
ഇതുപോലെ ആകാതിരിക്കാൻ ചരക്കുകൾ അല്പം കുറയ്ക്കുക.
അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓടുവി.
അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓടുവി.
യേശു വരാറാ.
ദൈവത്തിന് സ്തോത്രം.
നാളുകൾ ഇനി അധികമില്ല.
നാം ഒരുങ്ങേണ്ടുന്ന നാളുകളാണ്.
ഞാൻ പറഞ്ഞത് നിർണായകമായ കാലഘട്ടത്തിൽ നാം വന്നെത്തിയിരിക്കും.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിർണായകമായ കാലഘട്ടത്തിൽ നാം വന്നെത്തിയിരിക്കും. ആത്മികമായി ക്ഷീണിച്ചിരിക്കുന്നവർ ഉണരട്ടെ.
പിന്മാറ്റാവസ്ഥയിലിരിക്കുന്നവർ മടങ്ങി വരട്ടെ.
ദേശം
രക്ഷിക്കപ്പെടട്ടെ.
സത്യത്തിലേക്ക് കടന്നു വരട്ടെ.
ജനം സത്യത്തിലേക്ക് കടന്നു വരട്ടെ.
യേശു വരാറായി.
കൃപായുഗത്തിന്റെ അവസാനത്തിങ്കിൽ യേശു വെളിപ്പെടും.
കൃപായുഗത്തിന്റെ അവസാനത്തിൽ യേശു വെളിപ്പെടും.
ദൈവത്തിന്
സ്തോത്രം.
വേദപുസ്തകത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് വീണ്ടെടുപ്പ് എന്നുള്ളത്.
വേദപുസ്തകത്തിൽ പ്രധാനമായ ഒരു വിഷയമാണ് വീണ്ടെടുപ്പ് എന്നുള്ളത്.
ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്കത് കാണാൻ കഴിയും.
ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്കത് കാണുവാൻ.
വീണ്ടെടുക്കപ്പെട്ട ജനത്തിന്റെ പ്രത്യാശയാണ് യേശുവിന്റെ മടങ്ങിവരവ്.
വീണ്ടെടുക്കപ്പെട്ട ജനത്തിന്റെ പ്രത്യാശയാണ് യേശുവിന്റെ മടങ്ങിവരവ്.
വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യം നൽകിയാണ് യേശുവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.
യേശുവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് വളരെ പ്രാധാന്യം നൽകിയാണ് വേദപുസ്തകത്തിൽ കാണുന്നത്.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
പുതിയ നിയമത്തിലെ 25 വാക്യങ്ങളിൽ ഒന്ന് യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണ്.
പുതിയ നിയമത്തിലെ 25 വാക്യങ്ങളിൽ ഒന്ന് യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണ്.
വേദപുസ്തകത്തിൽ യേശുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയെ കുറിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
വേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയെ കുറിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
അവന്റെ രണ്ടാം പ്രത്യക്ഷതയെ കുറിച്ച് 8 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
അവന്റെ രണ്ടാം പ്രത്യക്ഷതയെ കുറിച്ച് 8 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
റേഷ്യോ 1:8. ദൈവത്തിന് സ്തോത്രം.
റേഷ്യോ
അനുപാതം.
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 1:8.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
1:8.
1:8.
ഒന്നാമത്തെ പ്രത്യക്ഷതയെ കുറിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടാം വരവിനെ കുറിച്ച് 8 മടങ്ങ്.
ഒന്നാമത്തെ പ്രത്യക്ഷതയെ കുറിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രത്യക്ഷതയെ കുറിച്ച് 8 മടങ്ങ്.
50 പരം പ്രാവശ്യങ്ങൾ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്ന് വേദപുസ്തകം നിർദ്ദേശിക്കും.
50 പരം പ്രാവശ്യം വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു.
പുതിയ നിയമത്തിലെ 260 അധ്യായങ്ങളിൽ 318 പ്രാവശ്യം യേശുവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് പറഞ്ഞു.
പുതിയ നിയമത്തിലെ 318 പ്രാവശ്യം യേശുവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു.
പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിൽ.
പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിൽ.
നിഴലായി,
നിഴലായി,
പരാമർശമായി,
പരാമർശമായി,
ഉരുളായി,
ഉരുളായി.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
പലയിടങ്ങളിൽ യേശുവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് പറഞ്ഞു.
പലയിടങ്ങളിലും യേശുവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കും.
എന്തുകൊണ്ട് യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ഇത്ര അധികം എഴുതിയിരിക്കുന്നു?
എന്തുകൊണ്ട് യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ഇത്ര അധികമായി എഴുതിയിരിക്കുന്നു?
വളരെ അമിത പ്രാധാന്യം നൽകി പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതുമായ ഒരു വിഷയമാണ് യേശുവിന്റെ രണ്ടാം വരവ്.
വളരെ അമിത പ്രാധാന്യമായിട്ട് പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമായ ഒരു വിഷയമാണ് യേശുവിന്റെ വീണ്ടും വരവ്.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
യേശു വീണ്ടും വന്നു കഴിഞ്ഞു എന്ന് പഠിപ്പിക്കുന്നവരും ഉണ്ട് ക്രിസ്തീയ ലോകത്തിൽ.
യേശു വീണ്ടും വന്നു കഴിഞ്ഞു എന്ന് പഠിപ്പിക്കുന്നവരുമുണ്ട് ക്രിസ്തീയ ലോകത്തിൽ.
എന്നാൽ കർത്താവായി യേശു വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പല കാര്യങ്ങളുണ്ട്.
എന്നാൽ യേശു ക്രിസ്തു വന്നിട്ടില്ല എന്ന് നമുക്ക് എടുക്കാൻ പല കാര്യങ്ങളുണ്ട്.
തിരുസഭ ഭൂമിയിലുണ്ട്.
ഇന്ന് തിരുസഭ
ഭൂമിയിലുണ്ട്.
പരിശുദ്ധാത്മാവ് ഭൂമിയിലുണ്ട്.
അതുകൊണ്ട് യേശു വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കും.
അതുകൊണ്ട് യേശു വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കും.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
ഒരു ചോദ്യം, യേശു വീണ്ടും വരുമോ?
ഒരു ചോദ്യമുണ്ട്, യേശു വീണ്ടും വരുമോ?
യേശു വീണ്ടും വരുമെന്ന് എങ്ങനെ വിശ്വസിക്കാം?
യേശു വീണ്ടും വരുമെന്ന് എങ്ങനെ വിശ്വസിക്കാം?
അതിന് എന്താണ് തെളിവ്? അനേക വർഷങ്ങളായി നാം കാത്തിരിക്കുകയല്ലേ?
അനേക വർഷങ്ങളായിട്ട് നാം കാത്തിരിക്കുകയല്ലേ?
ഒരുപക്ഷെ അവൻ വരാതിരിക്കുമോ?
ഇനി ഒരുപക്ഷെ അവൻ വരാതിരിക്കുമോ?
വരവിനിയും സമയങ്ങളുണ്ടോ?
അവന്റെ വരവിനിയും സമയങ്ങളുണ്ടോ?
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
യേശുവിന്റെ വീണ്ടും വരവിനെ വിശ്വസിക്കുവാനുള്ള തെളിവുകൾ.
യേശുവിന്റെ വീണ്ടും വരവിനെ വിശ്വസിപ്പാനുള്ള തെളിവുകൾ.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
കർത്താവായി യേശുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത, അല്ലെങ്കിൽ ഈ ശരീരത്തിലുള്ള പ്രത്യക്ഷത.
കർത്താവായി യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത ശരീരത്തിലുള്ള പ്രത്യക്ഷത.
അത് തിരുവെഴുത്തുകളിൽ പ്രകാരമായിരുന്നു.
അത് തിരുവെഴുത്തിൻ പ്രകാരമായിരുന്നു.
യേശുവിന്റെ സകല കാര്യങ്ങളും ദൈവവചനത്തിന്റെ നിവൃത്തിയാണ്, പൂർത്തീകരണമാണ്.
യേശുവിനുള്ളതായ സകല കാര്യങ്ങളും ദൈവവചനത്തിന്റെ നിവൃത്തിയായിരുന്നു.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
യേശു ക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നതിന് 100 മുൻപാണ് പഴയ നിയമ തിരുവെഴുത്തുകൾ എഴുതപ്പെട്ടത്.
യേശു ക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നതിന് 100 മുമ്പായിരുന്നു പഴയ നിയമത്തിനുള്ളതായ തിരുവെഴുത്തുകൾ രേഖപ്പെടുത്തി.
ആ തിരുവെഴുത്തുകളെല്ലാം യേശുവിനെ കുറിച്ച് പരാമർശിക്കുന്നു.
ആ തിരുവെഴുത്തുകളിലെല്ലാം യേശുവിനെ കുറിച്ച് പരാമർശിച്ചു.
യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ നിറവേറി.
100 മുമ്പ് രേഖപ്പെടുത്തപ്പെട്ടുള്ളതെല്ലാം യേശുവിന്റെ ജീവിതത്തിൽ അക്ഷരം പറഞ്ഞ് നിറവേറി.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ വീണ്ടും വരവിനെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളും നിവർത്തിയാണ്.
അങ്ങനെയെങ്കിൽ യേശുവിന്റെ വീണ്ടും വരവിനെ കുറിച്ചുള്ളതായ പ്രവചനവും അക്ഷരാർത്ഥത്തിൽ നിറവേറും.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള പ്രത്യക്ഷതയെ കുറിച്ച്.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ളതായ പ്രത്യക്ഷതയെ കുറിച്ച്.
വേദപുസ്തകത്തിലുള്ള ചില പ്രവചനങ്ങളും അതിന്റെ നിവർത്തിയെയും കുറിച്ച് പറയുവാൻ താല്പര്യപ്പെടും.
വേദപുസ്തകത്തിലുള്ളതായ പ്രവചനങ്ങളും അതിന്റെ നിവർത്തിയെയും കുറിച്ച് പറയുവാൻ താല്പര്യപ്പെടും.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം യേശു വീണ്ടും വരും.
അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം യേശു വീണ്ടും വരും.
യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ്, 500 മുൻപ് അവൻ എവിടെ ജനിക്കുമെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞു.
യേശു ക്രിസ്തു ജനിക്കുന്നതിന് 500 മുമ്പ് അവൻ എവിടെ ജനിക്കുമെന്ന് പറഞ്ഞിരുന്നു.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
അവന്റെ ജനനസ്ഥലം ബേത്ലഹേമിലാണ്.
അവന്റെ ജനനസ്ഥലം ബേത്ലഹേമിലാണ്.
മീഖ എന്നുള്ള പ്രവാചകൻ അതിനെ കുറിച്ച് പ്രവചിച്ചിരുന്നു.
മീഖ പ്രവാചകൻ അത് പ്രവചിച്ചിരുന്നു.
മീഖ പ്രവചനം 5:2.
മീഖ പ്രവചനം പ്രവചനം അഞ്ചിന്റെ രണ്ടാം വാക്യം.
യേശുവിന്റെ ജനനം ബേത്ലഹേമിലായിരിക്കും.
യേശുവിന്റെ ജനനം
ബേത്ലഹേമിലായിരിക്കും.
യഹൂദ സഹസ്രങ്ങളിൽ നീ ചെറുതായിരുന്നാൽ
എന്റെ ജനത്തിന് തലവനായിരിക്കേണ്ടവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു.
എന്റെ ജനത്തിന് തലവനായിരിക്കേണ്ടവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു.
ക്രിസ്തുവിന് മുൻപ് 710 വർഷങ്ങൾക്ക് മുൻപുണ്ടായ പ്രവചനമാണ്.
ക്രിസ്തുവിന് 710 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ
710 മീഖ എന്നുള്ള പ്രവാചകൻ പ്രവചിക്കും.
ബിസി 710 മീഖ പ്രവാചകൻ പ്രവചിച്ചു.
യേശു ബേത്ലഹേമിൽ പിറക്കുമെന്ന്. അത് നിവർത്തിയായി മത്തായി 2:1 വായിക്കുന്നു.
അത് മത്തായി 2:1 നിവർത്തിയായതായി നാം വായിക്കും.
710 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ചത് പോലെ യേശു ബേത്ലഹേമിൽ തന്നെ പിറന്നു.
710 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചതുപോലെ തന്നെ യേശു ബേത്ലഹേമിൽ പിറന്നു.
യേശു എപ്പോൾ ജനിക്കുമെന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചും വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്.
യേശു എപ്പോൾ ജനിക്കുമെന്ന കാലഘട്ടത്തെ കുറിച്ച് പഴയ നിയമത്തിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു.
ഇസ്രായേൽ
ജനം ഒരു മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുക.
അവരിങ്ങനെ ആകാംക്ഷയോട് നോക്ക്, ഈ മശിഹ എപ്പോഴാണ് വരുന്നത്?
അവരിങ്ങനെ കാത്തിരിക്കുകയാണ്, ഈ മശിഹ എപ്പോഴാണ് വരുന്നത്?
ഈ മശിഹ വെളിപ്പെടുന്ന കാലഘട്ടത്തെ കുറിച്ച് ദാനിയേൽ പ്രവചനത്തിൽ വായിക്കും.
ഈ മശിഹ വെളിപ്പെടുന്ന കാലഘട്ടത്തെ കുറിച്ച് ദാനിയേൽ പ്രവചനത്തിൽ വായിക്കും.
ദാനിയേൽ പ്രവചനം 9 അധ്യായത്തിന്.
ദാനിയേൽ പ്രവചനം 9
538 ഉണ്ടായ പ്രവചനമാണ്.
BC 538 പ്രവചനമാണ്.
ദാനിയൽ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
ദാനിയൽ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
25 വാക്യം.
9:25
ദൈവത്തിന്റെ ദൂതൻ ദാനിയലിനോട് സംസാരിക്കും. നീ ഗ്രഹിച്ചുകൊള്ളേണ്ടതെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്ന നാൾ മുതൽ. അഭിഷക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടവും 62 ആഴ്ചവട്ടം.
അഭിഷക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടവും 62 ആഴ്ചവട്ടം.
ദൈവത്തിന് സ്തോത്രം. മലയാളത്തിൽ അല്പ വ്യത്യാസമുണ്ട്, ഇംഗ്ലീഷിൽ വ്യക്തമാണ്. ആഴ്ചവട്ടവും 62 ആഴ്ചവട്ടവും എന്ന് വ്യക്തമായി പറഞ്ഞു.
7 ആഴ്ചവട്ടവും 62 ആഴ്ചവട്ടവും എന്ന് വ്യക്തമായി പറഞ്ഞു.
യെരൂശലേം ദേവാലയം പുതുക്കി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ.
അറുപത്തിയൊൻപത് ആഴ്ചവട്ടം തികയുമ്പോൾ മശിഹ വെളിപ്പെടയണം.
ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു കാലഘട്ടത്തെ കുറിച്ച് ദാനിയേൽ പ്രവാചകൻ വെളിപ്പെടുത്തി കൊടുത്തു.
അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെ
പുതുക്കി പണിയുവാൻ കൽപ്പന പുറപ്പെട്ടത് BC 445 മാർച്ച് 14
BC 445 മാർച്ച് 14
നെഹെമ്യാവിന്റെ പുസ്തകം 2:1-18 വരെയുള്ള വാക്യങ്ങളുടെ പശ്ചാത്തലം കാണാം.
നെഹെമ്യാവ് 2:1-18
ഭാഗത്ത് അതിന്റെ പശ്ചാത്തലം കാണാം. അർത്ഥശിഷ്ട രാജാവ് കൽപ്പന പുറപ്പെടുവിക്കും. BC 445 മാർച്ച് 14
BC 445 മാർച്ച് 14
ആലയം പുതുക്കി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്ന നാൾ മുതൽ.
അങ്ങനെയെങ്കിൽ 69 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 483 വർഷങ്ങളാണ്.
ദൈവത്തിന് സ്തോത്രം. BC 445 മാർച്ച് 14 ആലയം പുതുക്കി പണിയുവാൻ യെരൂശലേം പുതുക്കി പണിയുവാൻ കൽപ്പന പുറപ്പെട്ടു. BC 445 മാർച്ച് 14 യെരൂശലേം പുതുക്കി പണിയുവാൻ അർത്ഥശിഷ്ട രാജാവ് കൽപ്പന കൊടുത്തു.
യെരൂശലേം പുതുക്കി പണിയുവാനായിട്ട് അർത്ഥശിഷ്ട രാജാവ് കൽപ്പന പുറപ്പെടും.
അന്ന് മുതൽ 483 വർഷങ്ങൾ എണ്ണുമ്പോൾ അഭിഷിക്തനായ മശിഹ വെളിപ്പെടും.
അന്ന് മുതൽ 483 വർഷം എണ്ണുമ്പോൾ അഭിഷിക്തനായ മശിഹ വെളിപ്പെടും.
പണ്ഡിതന്മാരുടെ അഭിപ്രായത്തെ ഈ വർഷം പൂർത്തിയാകുന്നത് AD 32 April 6
വേദപുസ്തക പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഈ വർഷം പൂർത്തീകരിക്കപ്പെടുന്നത് AD 32 April 6
നമ്മുടെ കർത്താവ് കഴുതപ്പുറത്ത് കയറി യെരൂശലേമിലേക്ക് പോയത്.
ഈ AD 32 April 6 കർത്താവായ യേശു ക്രിസ്തു കഴുതപ്പുറത്ത് യെരൂശലേമിലേക്ക് പോകുന്നത്.
ദൈവത്തിന് സ്തോത്രം. അഭിഷിക്തനായ പ്രഭു വെളിപ്പെടുന്ന കാലഘട്ടം. വേദപുസ്തകം എത്ര സത്യമാണ്.
അതിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല.
ജനിക്കേണ്ടുന്ന സമയത്തെ കുറിച്ച് ജനിക്കുന്നതിന് 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരിക്കും.
അവൻ ജനിക്കേണ്ട സമയത്തെ കുറിച്ച് ജനിക്കേണ്ടതിന് 100 വർഷങ്ങൾക്ക് മുമ്പേ
100 കണക്കിന് വർഷങ്ങൾക്ക്
മുമ്പേ
BC 583
പ്രവചനം.
അക്ഷരാർത്ഥത്തിൽ
തന്നെ നിറവേറി
ദൈവത്തിന് മൂന്നാമതായിട്ട് യേശുവിന്റെ കന്യകാജനത്തെ കുറിച്ച്
മൂന്നാമതായി യേശുവിന്റെ കന്യകാജനം
യെശയ്യാ പ്രവചനം 7:14 വായിക്കുന്നു
യെശയ്യാ പ്രവചനം 7:14 നാം
ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും
കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും ദൈവത്തിന്
ബിസി 740 പ്രവചനം
അത് BC 740 പ്രവചനം
യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നു
യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു
അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെ നിറവേറി
അക്ഷരാർത്ഥത്തിൽ അതുപോലെ നിറവേറി
യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെയും മാനുഷികമായ എല്ലാ നിലവാരങ്ങൾക്കും വിപരീതമായി
ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ പ്രവചനങ്ങളെല്ലാം മാനുഷികമായി എല്ലാം വിപരീതമായ
എല്ലാ നിലവാരങ്ങൾക്കും വിപരീതമായി
ദൈവത്തിന് സ്തോത്രം
യേശുവിന്റെ ജനനവും അപ്രകാരം
യേശുവിന്റെ ജനനവും അപ്രകാരമായി
ഗർഭിണിയാകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമായി
കന്യക ഗർഭിണിയാകുമെന്ന് പറഞ്ഞാൽ വിശ്വസിപ്പാൻ കഴിയുകയും
അത് പ്രകൃതി വിരുദ്ധമായ ഒരു സംഭവമാണ്
അത് പ്രകൃതി വിരുദ്ധമായ ഒരു സംഭവം
യേശുവിന്റെ ജനനം അതീതമായിരുന്നു
യേശുവിന്റെ ജനനം തന്നെ പ്രകൃതിക്ക് അതീതമായിരുന്നു
ദൈവത്തിന് യേശു പരിശുദ്ധാത്മാവിനാൽ മറിയയുടെ ഉദരത്തിൽ ഉരുവായി
യേശു പരിശുദ്ധാത്മാവിനാൽ മറിയയുടെ ഉദരത്തിൽ ഉരുവായി
ക്രിസ്തുവിന് മുമ്പ് 740 മുൻപ് പ്രവചിച്ചത് അക്ഷരാർത്ഥത്തിൽ നിറവേറി
ക്രിസ്തുവിനെ 740 മുമ്പ് പ്രവചിച്ച പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറി
ദൈവത്തിന് യേശുവിന്റെ ജീവചരിത്രം എത്ര മനോഹരമാണ്
യേശുവിന്റെ ജീവചരിത്രം എത്രയോ മനോഹരമാണ്
പഠിക്കുന്നവർ അത്ഭുതം തോന്നും അത്ഭുത മനുഷ്യനാണ്
പഠിക്കും തോറും നമുക്ക് അത്ഭുതം തോന്നും ഇതെത്രയോ അത്ഭുത മനുഷ്യൻ
യേശുവിനെ കുറിച്ച് പറയുന്നു അവൻ അത്ഭുത മന്ത്രി
യേശുവിനെ കുറിച്ച് പറയുന്നു അവൻ അത്ഭുത
മനുഷ്യൻ
അവൻ ഒരു അത്ഭുത മനുഷ്യൻ
തന്നെയായിരുന്നു
അവൻ അത്ഭുത മന്ത്രി തന്നെയായിരുന്നു
ജീവിതം അത്ഭുതമായിരുന്നു
അവന്റെ ജീവിതം അത്ഭുതമായിരുന്നു അവന്റെ ജനനം
അത്ഭുതമായിരുന്നു
അവന്റെ പ്രവൃത്തി
അത്ഭുതമായിരുന്നു
അവന്റെ മരണം
അത്ഭുതമായിരുന്നു
അവന്റെ ഉയർത്തുന്ന
അത്ഭുതമായിരുന്നു
അവന്റെ സ്വർഗാരോഹണം
അത്ഭുതമായിരുന്നു കന്യകയിൽ അവൻ ജാതനായി
കന്യകയിൽ
പിറക്കുമെന്ന് 740 മുമ്പേ പറഞ്ഞിരുന്നു
കന്യകയിൽ പിറക്കുമെന്ന് 740 മുമ്പ് പറഞ്ഞിരുന്നു
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം
തന്റെ ബാല്യപ്രായത്തിൽ കുറെ ശിശുക്കൾ കൊല്ലപ്പെടുവാനിടയായി യേശുവിന്റെ ജനനസമയത്ത് വിദ്വാൻമാർ നക്ഷത്രം അടയാളമായി കണ്ടു യുവന്മാരുടെ രാജാവായി പുറന്നിരിക്കുന്നവൻ എവിടെയെന്ന് തേടി അവർ രാജകൊട്ടാരത്തിൽ ചെല്ലും
യുവന്മാരുടെ രാജാവായി പുറന്നിരിക്കുന്നവൻ എവിടെന്ന് തേടി അവർ രാജകൊട്ടാരത്തിൽ ചെല്ലും
ഹെരോദാവ് ഭയപ്പെട്ടടാ എന്നെ കൂടാതെ ഒരു രാജാവോ
ഹെരോദാവ് ഭയപ്പെട്ടു എന്നെ കൂടാതെ രാജാവോ
വലിയ സൂത്രക്കാരനാണ് പുള്ളി അതുകൊണ്ടാണ് യേശു അവനെ വിളിച്ച കുറുക്കനെന്ന് ഭയങ്കര സൂത്രമാണ്
അതുകൊണ്ടാണ് യേശു അവനെ വിളിച്ചത് കുറുക്കനെന്ന് വളരെ സൂത്രക്കാരനാണ്
അവൻ വിദ്വാൻമാരോട് പറഞ്ഞു നിങ്ങൾ ആ ശിശുവിനെ കണ്ടിട്ട് എന്നെയും ഒന്ന് വന്ന് അറിയിക്കണേ എനിക്കും പോയി ഒന്ന് നമസ്കരിക്കാൻ വിദ്വാൻമാർ പോയി ശിശുവിനെ കണ്ടു
പൊന്നമോരെ
കുന്തിരിക്കെ കാഴ്ച വെച്ച് നമസ്കരിച്ചു
മടങ്ങി
വരുമ്പോൾ ദർശനമുണ്ടായി ആ വഴി പോകരുതെന്ന് കുഴപ്പമാണെന്ന് അവർ മറ്റൊരു വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി തന്നെ കളിയാക്കിയെന്ന് കേട്ടപ്പോൾ ഹെരോദാവിന് കോപം വന്നു പരിസരങ്ങളുള്ള 2 വയസ്സിന് താഴെയുള്ള ശിശുക്കളെ മുഴുവൻ കൊല്ലാൻ
ഓർഡർ കൊടുത്തു ബേതലഹേമിനും പരിസരത്തുമുള്ളതായ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊന്നുകളയും
ആളയത്ത് മുഴുവൻ കൊല്ലിച്ചു അത് സംഭവിക്കുമെന്ന് യിരെമ്യാ പ്രവചനം 31:15 പറയുന്നുണ്ട്
BC 606
ശിശുക്കൾ കൊല്ലപ്പെടും
രാമയിലുണ്ടായ നിലവിളി
ദൈവവചനം എത്രയോ സത്യമാണ്
ദൈവത്തിന്
ദർശനമുണ്ടായി ശിശുവിനെ കൊല്ലുവാൻ നോക്കുന്നു
ഹെരോദാവ് കുഞ്ഞിനെ ശിശുവിനെ കൊല്ലുവാൻ നോക്കുന്നു
നീ ശിശുവിനെയും അമ്മയുമായിട്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോ ഹെരോദാവിന്റെ മരണം വരെ അവിടെ പാർക്കുക
യോസഫും അറിയയും കുഞ്ഞിനെയുമായിട്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോ
ദൈവത്തിന്
ദൈവത്തിന്
എന്തിനും ഇസ്രായേലിൽ ഓടിപ്പോ പോകണം.
എന്തിനാണ് മിസ്രയീമിലേക്ക് ഓടിപ്പോകുന്നത്?
ഞാൻ നിവർത്തിയാകണം. ഹോശിയ 11:1 മിസ്രയീമിൽ നിന്ന് വിളിച്ചു വരുത്തി.
ഞാൻ എന്റെ മകനെ മിസ്രയീമിൽ നിന്ന് വിളിച്ചു വരുത്തി.
ദൈവത്തിന് 740 പ്രവചനം നിവർത്തിയാകണം.
BC 740 പ്രവചനം
നിവർത്തിക്കപ്പെടുന്നു. ദർശനം ഉണ്ടായി മടങ്ങിപ്പോക്കൊള്ളാം.
മരിച്ചപ്പോൾ ദർശനം ഉണ്ടായി മടങ്ങിപ്പോവി.
ദൈവത്തിന് സുവിശേഷം 2:14 വായിക്കുന്നു.
മത്തായിയുടെ സുവിശേഷം 2:14
വായിക്കുന്നു. മകനെ മിസ്രയീമിൽ നിന്ന് വിളിച്ചു വരുത്തി എന്നുള്ള വചനത്തിന് നിവർത്തി വരേണ്ടത്.
ഞാൻ എന്റെ മകനെ മിസ്രയീമിൽ നിന്ന് മുടക്കി വരുത്തി എന്നുള്ള വചനത്തിന് നിവർത്തി വരുവാൻ.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന്റെ വചനം എത്ര അത്ഭുതകരമായിരിക്കും.
ദൈവത്തിന്റെ വചനം എത്ര അത്ഭുതമാണ്.
അവന്റെ ശുശ്രൂഷ എവിടെയാണെന്ന് പറഞ്ഞിരിക്കും.
അവന്റെ ശുശ്രൂഷ എവിടെയായിരിക്കും എന്ന് പറഞ്ഞിരിക്കും.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
സെബുലൂൻ നഫ്താലി പ്രദേശങ്ങളിൽ
BC 809 അക്ഷരാർത്ഥത്തിൽ നിറവേറി.
യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഓരോന്നോരോന്നും നിറവേറുകയാണ്.
യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഓരോന്നോരോന്നായി നിറവേറുകയാണ്.
പറയുകയാണെങ്കിൽ ധാരാളമായിട്ടുണ്ട്.
ഇങ്ങനെ പറയുകയാണെങ്കിൽ ധാരാളമുണ്ട്.
അവൻ സ്വന്തത്തിലേക്ക് വന്ന സ്വന്തക്കാരാൽ തള്ളപ്പെടുകയാണ്.
അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തക്കാരനെ
തള്ളിക്കളയാണ്.
53:3
BC 712
യോഹന്നാൻ 1:12 അത് നിവർത്തിയായി. അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തക്കാരോ അവരെ തള്ളിക്കളഞ്ഞു. അക്ഷരാർത്ഥത്തിൽ അത് നിറവേറി.
യേശുവിനെ കുറിച്ചുള്ള ആ പ്രവചനങ്ങൾ അത്ര അത്ഭുതകരമായി.
യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ എത്രയോ അത്ഭുതമാണ്.
അവന്റെ അവസാനത്തെ യെരുശലേമിലേക്കുള്ള യാത്ര.
അവന്റെ അവസാനത്തെ യെരുശലേമിലേക്കുള്ള യാത്ര. കരുതക്കുട്ടിപ്പുറത്തുള്ള യാത്ര.
സെക്കറിയ 9:9 വായിക്കും.
സെക്കറിയ 9:9 വായിക്കും.
BC 487
ഉണ്ടായ പ്രവചനം.
സിയോൻ പുത്രിയെ സന്തോഷിക്കുക.
സിയോൻ പുത്രിയെ സന്തോഷിക്കുക.
യെരുശലേം പുത്രിയെ ആനന്ദിക്കുക.
യെരുശലേം പുത്രിയെ ആനന്ദിക്കുക.
രാജാവ് സൗമ്യനായി കരുതയുടെ പുറത്ത്.
ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കരുതയുടെ പുറത്ത്.
കരുതയുടെ കുട്ടിയുടെ പുറത്ത് കയറി നിന്റെ അടുക്കൽ വരുന്നു.
വെങ്കല കുട്ടിയുടെ പുറത്ത് കയറി നിന്റെ അടുക്കലേക്ക് വരുന്നു.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
ക്രിസ്തുവിന് മുൻപ് 487 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ പ്രവചനം നിവർത്തിയാകണമെങ്കിൽ.
ക്രിസ്തുവിന് മുമ്പ് 487 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചനം നിവർത്തിക്കപ്പെടുന്നു.
യേശു കരുത കുട്ടി പുറത്ത് തന്നെ പ്രവചനമായിരുന്നു.
യേശു കരുത കുട്ടി പുറത്ത് തന്നെ
പ്രവചനമായിരുന്നു. എതിരെയുള്ള ഗ്രാമത്തിൽ പോയി കാണുന്ന കള്ളക്കുട്ടിയെ അഴിച്ചുകൊണ്ടു പോകാം.
അതുകൊണ്ടാണ് യേശു പറയുന്നത്. എതിരെയുള്ള ഗ്രാമത്തിൽ പോയി കാണുന്ന കള്ളക്കുട്ടിയെ അഴിച്ചുകൊണ്ട്
അഴിച്ചുകൊണ്ട് വരുന്നു.
അവർ അഴിച്ചുകൊണ്ട് വരുന്നു.
വസ്ത്രം വിരിക്കുന്നു.
അതിന്റെ മേൽ വസ്ത്രം വിരിക്കും.
വഴിയിൽ വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിയിടും.
വഴിയിൽ വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിയിടുന്നു.
കയറ്റിയിരുത്തും.
യേശുവിനെ അതിൽ
കയറ്റിയിരുത്തും. പാടിക്കൊണ്ട് യെരുശലേമിലേക്ക് എതിരേറ്റുകൊണ്ട് പോവുകയാണ്.
ഹോശന്ന പാടി യെരുശലേമിലേക്ക് എതിരേറ്റുകൊണ്ട്
പോവുകയാണ്.
9:9 നിവർത്തിയായേ മതിയാണ്.
വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരാൻ പാടില്ല.
ശിരുവഴുത്തിനൊരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരാൻ പാടില്ല.
തന്നെ നിവർത്തിയാകും.
അതുപോലെ തന്നെ
നിവർത്തിക്കപ്പെട്ടുള്ള അടുത്ത പ്രവചനം.
യേശുവിനെ കുറിച്ചുള്ള അടുത്ത പ്രവചനം.
41:9
41:9
പ്രാണസ്നേഹിതൻ എന്റെ അപ്പം തിന്നവർ എനിക്ക് പുതികാലം ഉയർത്തിയിരിക്കും.
എന്റെ പ്രാണസ്നേഹിതൻ എന്റെ അപ്പം തിന്നവർ എനിക്കായി പുതികാലം
ഉയർത്തിയിരിക്കും.
കൂടെ 3 നടന്നവർ ഒറ്റുകൊടുക്കുമെന്ന്.
ദൈവത്തിന്
ഇത് യൂറയെ കുറിച്ച് പറഞ്ഞിരിക്കുക.
41:9 നിവർത്തിയാകണമെങ്കിൽ യൂറ ഒറ്റിക്കൊടുക്കണം.
41:9 വാക്യം നിറവേറണമെങ്കിൽ യൂറ ഒറ്റുകൊടുക്കുക.
BC 1023 ഉണ്ടായ പ്രവചനമാണ് യേശുവിനെ കുറിച്ചുള്ള പ്രവചനം. 1023
ഉണ്ടായ പ്രവചനം.
സങ്കീർത്തനക്കാരനായ ദാവീദ് മുഖാന്തരം പ്രവചിക്കുക.
സങ്കീർത്തനക്കാരനായ ദാവീദ് മുഖാന്തരം പ്രവചിക്കുക. അത് നിവർത്തിക്കപ്പെട്ടേ മതിയാകും.
യൂറ അവനെ ഒറ്റുകൊടുക്കുന്നു.
യൂറ അവനെ ഒറ്റുകൊടുക്കുന്നു.
30 വെള്ളിക്കാശന് അവൻ വിൽക്കപ്പെടണം.
30 വെള്ളിക്കാശന് അവൻ വിൽക്കപ്പെടണം.
സക്കറിയ പ്രവചനം 11:12 വായിക്കുന്നു.
സക്കറിയ പ്രവചനം 11:12 വായിക്കുന്നു.
BC 487 ഉണ്ടായ പ്രവചനം.
BC 487 ഉണ്ടായ പ്രവചനം.
വിരമിച്ചവന്റെ വിലയായിട്ട് 30 വെള്ളിക്കാശ് ചെല്ലിക്കൊടുത്തു എന്നാ തൂക്കി കൊടുത്തു.
വിരമതിച്ചവന്റെ വിലയായിട്ട് 30 വെള്ളിക്കാശ് തൂക്കി കൊടുത്തു എന്നാ.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
അത് കൊടുത്ത് കുശാന്റെ നിലമാകുമെന്ന് 12:13 വായിക്കും.
അത് കൊടുത്ത് കുശവന്റെ നിലം വാങ്ങിക്കുന്നു 11:13 വായിക്കുന്നു.
യേശുവിനെ കുറിച്ചുള്ള പ്രവചനം നിവർത്തിയാകണമെങ്കിൽ.
യേശുവിനെ കുറിച്ചുള്ള പ്രവചനം നിവർത്തിക്കപ്പെടുവാൻ
3:30 വാങ്ങിച്ചേ മതിയാകും.
യൂദ 30 വെള്ളിക്കാശ് തൂക്കി വാങ്ങിച്ചേ
മതിയാകും. പുരോഹിതന്മാരുടെ അടുക്കൽ പറയുകയാണ്.
യൂദാജന് പുരോഹിതന്മാരോട് പറയുകയാണ്,
ഞാൻ അവനെ കാണിച്ചേരാൻ നിങ്ങൾ എന്തുവരും?
ഞാനവനെ കാണിച്ചു തരാം, നിങ്ങൾ എന്ത് തരും?
35 വെള്ളിക്കാശ് തരട്ടെ എന്ന് പറഞ്ഞില്ല.
35 വെള്ളിക്കാശ് തരട്ടെ എന്ന് പറഞ്ഞില്ല.
29 എന്ന് പറഞ്ഞില്ല.
29 എന്ന് പറഞ്ഞില്ല.
10-40 വരട്ടെ എന്ന് പറഞ്ഞില്ല.
10-40 വരട്ടെ എന്ന് പറഞ്ഞില്ല.
കറക്റ്റ് 30 വെള്ളിക്കാശ് തൂക്കി അങ്ങോട്ട് കൊടുക്കും.
കറക്റ്റ് 30 വെള്ളിക്കാശ് തൂക്കി കൊടുക്കുക. ഭജനം നിവർത്തിക്കപ്പെട്ടേ.
യേശുവിനെ കുറിച്ചുള്ള ഭജനം നിവർത്തിക്കപ്പെടണം.
യേശുവിനെ കുറിച്ചുള്ള ഭജനം
നിവർത്തിക്കപ്പെടണം.
യേശുവിനെ എത്രയോ അത്ഭുതം,
തിരുവചനം എത്രയോ അത്ഭുതകരമാണ്.
ഈ തിരുവചനം എത്രയോ അത്ഭുതം. ഭജനം അതുപോലെ നിവൃത്തിയായി വരുന്നു. ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം.
അവന്റെ കൈകാലുകൾ തുളയ്ക്കപ്പെടണമെന്ന് 22-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിൽ വായിക്കും.
അവന്റെ കൈകാലുകൾ തുളയ്ക്കപ്പെടണമെന്ന് 22-ാം സങ്കീർത്തനത്തിന്റെ 11-ൽ വായിക്കും.
അന്ന് ക്രൂശിച്ചു കൊല്ലുക എന്നുള്ള ശിക്ഷാരീതി ഉണ്ടായിരുന്നേ.
അന്ന് ക്രൂശിച്ചു കൊല്ലുക എന്നുള്ള ശിക്ഷാരീതി ഉണ്ടായിരുന്നേ.
റോമൻ ഭരണം നിലവിൽ നിൽക്കുമ്പോഴാണ് അങ്ങനെയുള്ള ശിക്ഷാരീതി ഉണ്ടായത്.
റോമൻ ഭരണം നിലവിലിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ശിക്ഷാനിയമം വന്നത്.
100 വർഷം മാത്രമേ ഭൂമിയിൽ അങ്ങനെ ഒരു ശിക്ഷാരീതി ഉണ്ടായിരുന്നു.
100 വർഷം മാത്രമേ ഭൂമിയിൽ അങ്ങനെ ഒരു ശിക്ഷാനിയമം ഉണ്ടായിരുന്നു.
ദൈവത്തിന്റെ സ്തോത്രം,
ദൈവത്തിന്റെ സ്തോത്രം.
മനുഷ്യനെ കുരിശിൽ തറച്ചു കൊല്ലുക,
മനുഷ്യനെ കുരിശിൽ തറച്ചു കൊല്ലുക.
അങ്ങനെയാണ് ശിക്ഷാരീതി വരുന്നതിന്,
അങ്ങനെ ഒരു ശിക്ഷാരീതി വരുന്നതിന്.
വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർത്തനക്കാരനായ ദാവീദ് യേശുവിനെ കുറിച്ച് പറയുന്നു.
എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർത്തനക്കാരനായ ദാവീദ് യേശുവിനെ കുറിച്ച് പറഞ്ഞു,
അവരെ കൈകാലുകൾ തുളച്ചു.
അവരെ കൈകാലുകൾ തുളച്ചു.
22-ാം സങ്കീർത്തനം 16-ാം വാക്യം നിവൃത്തിയാകണ്ടേ?
22-ാം സങ്കീർത്തനത്തിന്റെ 16-ാം വാക്യം നിവർത്തിക്കപ്പെടേണ്ടേ?
അത് നിവൃത്തിയാകണമെങ്കിൽ റോമൻ ഗവൺമെന്റ് ക്രൂശിച്ചു കൊല്ലുന്ന ശിക്ഷാരീതി കൊണ്ടുവരേണ്ടിയിരുന്നു.
അത് നിവർത്തിക്കപ്പെടണമെങ്കിൽ റോമൻ ഗവൺമെന്റ് ക്രൂശിച്ചു കൊല്ലുന്ന ശിക്ഷാനിയമം വരണം.
ദൈവത്തെ കൊണ്ടുവരണം,
കൊണ്ടുവരണം.
100 വർഷക്കാലം അത് ഭൂമിയിൽ നിന്ന് പിന്നീട് എടുത്തു കളയും.
100 വർഷക്കാലം അത് ഭൂമിയിൽ ഉണ്ടായിരുന്നു, പിന്നീട് എടുത്തു.
യഥാർത്ഥത്തിൽ പറഞ്ഞ ഈ വചനം നിവർത്തിക്കപ്പെടാനായിട്ടായിരുന്നു റോമൻ ഗവൺമെന്റ് ആ ശിക്ഷാരീതി കൊണ്ടുവന്നത്.
ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വചനം നിവർത്തിക്കപ്പെടുവാനായിരുന്നു റോമൻ ഗവൺമെന്റ് ആ നിയമം കൊണ്ടുവന്നത്.
യേശുവിനെ മരക്കുരിശോട് തറച്ച് കൊല്ലുകയാണ്.
യേശുവിനെ മരക്കുരിശോട് തറച്ച് കൊല്ലുകയാണ്.
ദൈവത്തിന്
ദൈവത്തിന്
ഇങ്ങനെ അനേക പ്രവചനം,
ഇങ്ങനെ അനേക പ്രവചനം.
അവന്റെ ശവസംസ്കാരത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്,
അവന്റെ ശവസംസ്കാരത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്.
യെശയ്യാപ്രവചനം 53:9.
യെശയ്യാപ്രവചനം 53:9.
അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെയായി.
അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെയായി.
ദൈവത്തിന്
ദൈവത്തിന്
യേശുവിന്റെ അടക്കം അങ്ങനെയായിരുന്നു. സമ്പന്നന്മാരോടുകൂടെ
യേശുവിന്റെ അടക്കം അങ്ങനെയായിരുന്നു. സമ്പന്നന്മാരോടുകൂടെ
ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തനിക്ക് വേണ്ടി ഒന്നും കരുതിയിരുന്നില്ല.
അവൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തനിക്ക് വേണ്ടി ഒന്നും കരുതിയില്ല.
മരിക്കുമെന്നും അടക്കം ചെയ്യപ്പെടുമെന്നും നന്നായിട്ട് അറിയാമായിരുന്നു.
യേശുവിനെ അറിയാമായിരുന്നു. യേശു മരിക്കുമെന്നും അടക്കപ്പെടുമെന്നും നന്നായിട്ട് അറിയാമായി.
യേശുവിനെ തന്നെ അറിയാമായി.
യേശുവിനെ തന്നെ അറിയാമായി.
എന്നാൽ എവിടെ അടക്കുമെന്ന് യേശുവിനോട് ചോദിച്ചാലേ യേശു കൈമലർത്തുകയുള്ളൂ. കാരണം കല്ലറയിൽ സ്വന്തമായ ഭൂമിയും ഇല്ല.
എന്നാൽ എവിടെ അടക്കുമെന്ന് യേശുവിനോട് ചോദിച്ചാൽ കൈമലർത്തുകയുള്ളൂ. കല്ലറയും ഇല്ല, സ്വന്തമായ ഭൂമിയും ഇല്ല.
ഒരു കാര്യം നിശ്ചയം ഉണ്ടായിരുന്നു, ഈ വചനപ്രകാരം അടക്കിയേ മതിയാണ്.
പക്ഷെ ഒരു കാര്യം നിശ്ചയമുണ്ട്, ഈ വചനപ്രകാരം അടക്കിയേ മതിയാണ്.
യേശുവിനെ ക്രൂശിൽ തറച്ചു കൊല്ലുന്നു.
യേശുവിനെ ക്രൂശിൽ തറച്ചു കൊല്ലുന്നു.
അരിമത്തിയക്കാരനായ യോസഫ് പീലാത്തോസിന്റെ അടുക്കൽ വരും.
അരിമത്തിയക്കാരനായ യോസഫ് പീലാത്തോസിന്റെ അടുക്കൽ വരും.
യേശുവിന്റെ ശരീരം ചോദിച്ചു വാങ്ങും.
യേശുവിന്റെ ശരീരം ചോദിച്ചു വാങ്ങും.
തനിക്ക് വേണ്ടി വെട്ടിയിരുന്ന, പുതുതായി വെട്ടിയിരുന്ന കല്ലറയിൽ അവനെ അടക്കും.
തനിക്ക് വേണ്ടി പുതുതായി വെട്ടിയതായ കല്ലറയിൽ യേശുവിനെ അടക്കി.
യഹൂദന്മാരുടെ മര്യാദ പ്രകാരം തന്നെ അടക്കി.
യഹൂദന്മാരുടെ മര്യാദ പ്രകാരം തന്നെ ആയിരുന്നു അടക്കി.
100 റാത്തൽ 100 അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു.
100 റാത്തൽ 100 അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു.
ദൈവത്തിന്
ദൈവത്തിന്
100 റാത്തൽ
100 അകിലും
സുഗന്ധവർഗങ്ങളാണ്.
സുഗന്ധവർഗങ്ങളാണ്.
വിലമതിക്കാൻ കഴിയത്തില്ല.
വിലമതിക്കുവാൻ കഴിയുകയില്ല.
100 ഗ്രാം എന്ന് എടുക്കാൻ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടാണ്.
100 ഗ്രാം എടുക്കുവാൻ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടാണ്.
100 റാത്തൽ 100 അകിലും
100 റാത്തൽ 100 അകിലും
നല്ല ചീര കൊണ്ടുവന്ന,
നല്ല ചീര കൊണ്ടുവന്ന
ശരീരത്തെ അതിൽ പൊതിഞ്ഞു,
തന്റെ ശരീരത്തെ അതിൽ പൊതിഞ്ഞു.
ദൈവത്തിന്
ദൈവത്തിന്
പുതുതായി വെട്ടിയ കല്ലറയിൽ അടക്കി.
പുതുതായി വെട്ടിയ കല്ലറയിൽ
അരക്കാശിന് മുതലും തലയായിപ്പാൻ ഇടവുമില്ലാത്തവൻ മരണത്തിൽ സമ്പന്നന്മാരോടുകൂടെയായി.
അരക്കാശിന് മുതലും തലയായിപ്പാൻ ഇടവുമില്ലാത്തവൻ മരണത്തിൽ സമ്പന്നന്മാരോടുകൂടെയായി.
53:9 നിവർത്തിയായ മതിയാകും.
യെശയ്യാവ് 53:9 നിവർത്തിക്കപ്പെട്ടേ മതിയാകും.
അരിമത്തിയക്കാരനായ യോസഫ് 100 അകിലും കൊണ്ടുവന്നേ പറ്റൂ.
അതിന് അരിമത്തിയക്കാരനായ യോസഫ് 100 അകിലും കൊണ്ടുവന്നേ മതിയാകും.
യഹൂദന്മാരുടെ മര്യാദ പ്രകാരം അടക്കിയേ മതിയാകും.
അവനെ യഹൂദന്മാരുടെ മര്യാദ പ്രകാരം അടക്കിയേ മതിയാകും.
ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളെല്ലാം നിവർത്തിക്കപ്പെട്ടു.
ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളെല്ലാം നിവർത്തിക്കപ്പെട്ടു.
അവൻ അടക്കം ചെയ്യപ്പെടും.
അവൻ അടക്കം ചെയ്യപ്പെടും.
ഉയർത്തെഴുന്നേൽക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടു.
ഉയർത്തെഴുന്നേൽക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നു.
16-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം
തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ അനുവദിക്കുക.
തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ അനുവദിക്കുകയില്ല.
ക്രിസ്തുവിന് മുൻപ് 1023 വർഷങ്ങൾക്ക് മുൻപുണ്ടായ പ്രവചനം.
അത് നിവർത്തിക്കപ്പെടണം. അത് നിവർത്തിക്കപ്പെടണം.
കല്ലറയ്ക്ക് മുദ്ര വയ്ക്കും.
യഹൂദന്മാർ കല്ലറയ്ക്ക് മുദ്ര
വയ്ക്കും. റോമൻ ഗവൺമെന്റിന്റെ മുദ്ര. ഷിഫ്റ്റായിട്ട് കാവൽ നിൽക്കുകയാണ്.
മലയാളികൾ ഷിഫ്റ്റായിട്ട് കാവൽ നിൽക്കുക.
നിവർത്തിക്കപ്പെടണം.
വചനം നിവർത്തിക്കപ്പെടണം.
3-ാം ദിവസം കല്ലറ പൊട്ടിച്ചുകൊണ്ട് യേശു ഉയർത്തരുത്.
3-ാം ദിവസം കല്ലറയെ പൊട്ടിച്ചുകൊണ്ട് യേശു ഉയർത്തരുത്. ഇതെല്ലാം പഠിച്ചിട്ട് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ
പറയുകയാണ്, പ്രകാരം ജനിച്ചു.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം
മരിച്ചു.
തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു.
തിരുവെഴുത്തുകളിൻ പ്രകാരം അടക്കപ്പെട്ടു.
തിരുവെഴുത്തിൻ പ്രകാരം അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തു.
എല്ലാം തിരുവെഴുത്തുകളിൽ പ്രകാരം.
എല്ലാം തിരുവെഴുത്തുകളിൻ പ്രകാരം.
കുറിച്ചുള്ള ഈ പ്രവചനങ്ങൾ എല്ലാം നിറവേറിയെങ്കിൽ,
യേശുവിനെ കുറിച്ചുള്ള എല്ലാ പ്രവചനവും നിറവേറി എങ്കിൽ, നിറവേറുവാൻ ചില
പ്രവചനങ്ങൾ.
അതിൽ ഒന്ന്
ബലശാലിയായി വരുന്നു.
നമ്മുടെ കർത്താവ് ബലശാലിയായി വരുന്നു.
12-ാം സങ്കീർത്തനം 15-ാം വാക്യം
102-ാം വാക്യം യഹോവ സീയോനെ പണികയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും.
പ്രവചനം
8-ാം അധ്യായത്തിലേക്ക് മടങ്ങി
വരും.
അവന്റെ മടങ്ങിയവരെ കുറിച്ച് 100 പ്രവചനങ്ങൾ അവന്റെ മടങ്ങിയവരെ കുറിച്ചുള്ള പ്രവചനങ്ങളും അക്ഷരാർത്ഥത്തിൽ നിറവേറും.
വിശ്വസിക്കാമോ നിങ്ങൾ മക്കളെ?
നിങ്ങൾക്ക് വിശ്വസിക്കാമോ?
വിശ്വസിക്കാമോ നിങ്ങൾക്ക്?
നിങ്ങൾക്കത് വിശ്വസിക്കാമോ?
എന്റെ യേശു മടങ്ങി വരും, തീർച്ചയായും വരുമെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ?
എന്റെ യേശു വീണ്ടും വരുമെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ?
ആദർശമിനാ വരുമെന്ന് പറയുവാൻ കഴിയുമോ?
ഞാൻ പറയുന്നു, എന്റെ കർത്താവ് മടങ്ങി വരും.
അതെ, ഞാൻ പറയുന്നു, എന്റെ കർത്താവ് മടങ്ങി
വരും. യേശു വീണ്ടും
വരും.
അവൻ പോയത് പോലെ വീണ്ടും
വരും.
തന്റെ മണവാറ്റിയെ ചേർക്കുവാൻ
വരും.
വിശുദ്ധന്മാരെ ചേർക്കുവാൻ നേരം
വിശ്വസിക്കുന്നവർ കരങ്ങൾ
ഉയർത്തരുടെ ശബ്ദം കേട്ടിട്ട് ചിലർക്ക് സംശയമുള്ളത് പോലെ.
ഹലേലിയായുടെ ശബ്ദം കേട്ടിട്ട് ചിലർക്ക് സംശയം പോലെ.
എനിക്ക് അല്പം പോലും സംശയമില്ല. എന്റെ കർത്താവ് വരുമെന്ന് പറയാൻ തന്റെ ഇടമുള്ളവർ തന്റെ ഇടത്തോടെ കൈ ഉയർത്തി ഒരു 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ആമേൻ.
ചിലർക്ക് പറഞ്ഞെങ്കിലേ തന്റെ ഇടം വരത്തുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്.
ചിലർക്ക് പറഞ്ഞെങ്കിലേ തന്റെ ഇടം വരത്തുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്.
നമ്മുടെ യേശു വരും.
അതിനുവേണ്ടി കാത്തിരിക്കുക.
ആയുധത്തിന്റെ
അവസാനത്തിങ്കൽ അവൻ വരും.
ദൃവായുധത്തിന്റെ അവസാനത്തിൽ അവൻ വരും.
സംശയമില്ല.
തന്റെ ജനത്തെ ചേർക്കുവാൻ,
ഒരുങ്ങിയിരിക്കണം.
ദൈവജനത്തോടെ എനിക്ക് പറയുവാനുള്ളത്,
വാഹനത്തെ കണ്ടീഷൻ ആക്കണം.
നിങ്ങളുടെ വാഹനത്തെ കണ്ടീഷൻ ആക്കണം.
നാഴികയിൽ വരും.
നിരരാത്ത നാഴികയിൽ വരും.
വേഗം വരുന്നു.
ഇതാ ഞാൻ വേഗം വരും.
യേശു വരുന്നു എന്ന് പറയുമ്പോൾ,
പിന്നിൽ ചില വിഷയങ്ങളുണ്ട്.
അതിന്റെ പിന്നിൽ ചില വിഷയങ്ങൾ.
എപ്പോൾ വരും? എങ്ങനെ വരും? ഈ 4 ചോദ്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്.
ഒന്നാമത്തേത്,
എപ്പോൾ വരും?
ദൈവത്തിന് സ്തോത്രം.
സത്യവേദപുസ്തകം പറയുന്നു. നിരയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത്.
സുവിശേഷം
24:44.
മക്കളുടെ സുവിശേഷം 24:44.
പറയുവാൻ നിവർത്തിയില്ല എപ്പോൾ വരുമെന്ന്. ഒരുപക്ഷെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി പോകുന്ന സമയത്തായി. വണ്ടി കണ്ടീഷൻ ആയിരിക്കണം.
നിങ്ങളുടെ വണ്ടി കണ്ടീഷൻ ആയിരിക്കണം.
ധരിക്കുമ്പോൾ പറന്നു വരുക.
കാഹളം ധരിക്കുമ്പോൾ പറന്നു വരുക.
എങ്ങനെ വരും?
ദൈവത്തിന് സ്തോത്രം.
1 ദശലക്ഷം 4:16.
ഗംഭീരനാഥത്തോട്,
ശബ്ദത്തോട്,
പ്രധാന ദൂതന്റെ ശബ്ദത്തോട്,
കാഹളത്തോട്,
ദൈവത്തിന്റെ കാഹളത്താണ്.
യേശു വരുമ്പോൾ ഈ മൂന്ന് ശബ്ദങ്ങളോടുകൂടെയാണ് വരുന്നത്.
യേശു വരുമ്പോൾ ഈ മൂന്ന് ശബ്ദങ്ങളോടുകൂടെയാണ് വരുന്നത്.
വലിയ സന്നാഹത്തോടുകൂടി,
വലിയ സന്നാഹത്തോടുകൂടി
പിതാവായ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയക്കും.
പിതാവായ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയക്കുന്നു.
പുത്രൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് അവിടെ.
പുത്രൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്,
ഒരുങ്ങി നിൽക്കുകയാ,
ഒരുങ്ങി നിൽക്കുകയാ.
പിതാവിന്റെ മുഖത്തേക്ക് നോക്കുന്നു,
പിതാവിന്റെ മുഖത്തേക്ക് നോക്കുന്നു.
ഇനി അടുത്ത സമയം ഞാൻ സഭയിൽ ബൈബിൾ ക്ലാസ് എടുത്തപ്പോൾ ഇതിനെ കുറിച്ച് പറഞ്ഞു.
ഈ അടുത്ത സമയത്ത് സഭയിൽ ബൈബിൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു,
ദൈവത്തിന് പുത്രൻ ഒരുങ്ങി പിതാവിന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുക.
പുത്രൻ ഒരുങ്ങി പിതാവിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുക.
പണം പോകണം ആഗ്രഹമുണ്ട്, പോകാൻ പറ്റില്ല. പിതാവ് പറയാതെ പോകാൻ പറ്റും.
പണം പോകണം ആഗ്രഹമുണ്ട്, പോകാൻ പറ്റുമോ? പിതാവ് പറയാതെ പറ്റുമോ?
പുത്രൻ പിതാവിന്റെ മുഖത്തേക്ക് നോക്കും.
പുത്രൻ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കും.
നോട്ടത്തിന് അർത്ഥമുണ്ട്,
നോട്ടത്തിന് അർത്ഥമുണ്ട്.
കൂടെ വരേണ്ടുന്ന ദൂതന്മാർ കാഹളം പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക.
കൂടെ വരേണ്ട ദൂതന്മാർ കാഹളം പിടിച്ച് നിൽക്കുക.
ആ സ്വർഗത്തിലെ ആ കാഴ്ച, ആ ദൃശ്യം നമ്മുടെ മനസ്സിൽ വരട്ടെ.
ആ സ്വർഗത്തിലെ ആ ദൃശ്യം നമ്മുടെ മനസ്സിൽ വരട്ടെ. പിതാവായും സിംഹാസനത്തിലിരിക്കും.
പുത്രൻ അണിഞ്ഞൊരുങ്ങി തേജസ്സോടെ നിൽക്കുന്നു.
പുത്രൻ അണിഞ്ഞൊരുങ്ങി കിരീടം ധരിച്ച് തേജസ്സോടെ
നിൽക്കുന്നു.
ഇടയ്ക്കിടയ്ക്ക് പിതാവിന്റെ മുഖത്തെ
നോട്ടത്തിന്റെ അർത്ഥം എന്താണ്?
നോട്ടത്തിന്റെ അർത്ഥം എന്താണ്?
പോകാൻ സമയമായോ? പോകാൻ സമയമായോ?
ഞാൻ പോകാൻ സമയമായോ? പോകാൻ സമയമായോ?
ദൂതന്മാർ ഇടയ്ക്കിടയ്ക്ക് പുത്രന്റെ മുഖത്തോട്ട് നോക്കും, പിതാവിന്റെ മുഖത്തോട്ട്.
ദൂതന്മാർ ഇടയ്ക്കിടയ്ക്ക് പുത്രന്റെ മുഖത്തേക്ക് നോക്കും, പിതാവിന്റെ
മുഖത്തേക്ക് നിൽക്കുകയാണ്. കാഹളം റെഡിയായി നിൽക്കുക.
കാഹളം മൂതുവാൻ റെഡിയായിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്.
ദൈവത്തിന് സ്വാഗതം. ആ കാഴ്ച നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ.
ആ കാഴ്ച നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ.
ഇതാ ഞാൻ വേഗം വരുന്നു,
ഇതാ ഞാൻ വേഗം വരുന്നു.
പറഞ്ഞോണ്ട് നിൽക്കുക, ഇതാ ഞാൻ വരുന്നു വരുന്നു വരുന്നു
പറഞ്ഞോണ്ട് നിൽക്കുകയാണ്. ഇതാ ഞാൻ വരുന്നു വരുന്നു
ആരോടാ പറയുന്നത്? എല്ലാവരോടും അല്ല.
ആരോടാണ് പറയുന്നത്? എല്ലാവരോടും അല്ല,
തന്റെ മണവാട്ടിയോട്, കാന്തയോട്.